Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ തുടർ പരിപാടിയും വാർത്തകളും കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. പുറപ്പാട് ഗ്രന്ഥത്തിന്റെ പഠനം നാം തുടരുകയാണ്. ഒരു ജനത്തിന്റെ പുറപ്പാടാണിത്, വിമോചനത്തിന്റെ പുറപ്പാട്. ജോസഫിന്റെ സംരക്ഷണയിൽ ഇസ്രായേലിയർ ഈജിപ്ത് ദേശത്ത് വളർന്നു വലുതായി. എന്നാൽ ഇസ്രായേലിയരെ തങ്ങൾക്കൊരു ഭീഷണിയായിട്ടാണ് ഫറവോ കണ്ടത്. പിന്നെ അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ്, തന്ത്രങ്ങളാണ് പുതിയ ഫറവോ മെനഞ്ഞെടുത്തത്. ഇസ്രായേൽ മക്കളെ സാവധാനം അവിടുത്തെ ഇഷ്ടികക്കളങ്ങളിലും വൻ നിർമ്മാണ സ്ഥലങ്ങളിലും ഫറവോ അടിമകളാക്കി. പിന്നെ നവജാതരായ ഹെബ്രായ ആൺകുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ എറിഞ്ഞുകൊല്ലുവാനും ഫറവോ കൽപ്പനയിട്ടു. എന്നാൽ വളഞ്ഞ രേഖ കൊണ്ടും ദൈവത്തിന് നേരെ എഴുതാനാകും എന്ന് പറഞ്ഞിട്ടുള്ളതുപോലെ, ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെയും ദൈവം തന്റെ ജനത്തെ നയിക്കുന്നത് തുടർന്നുള്ള സംഭവങ്ങളിൽ നമുക്ക് കാണാം.
ജനമതിൻ പുറപ്പാട്, നവജീവനിൽ ശാന്തിയിൽ സ്നേഹത്തിൻ പുറപ്പാട്, മാനവകുലമതിൻ പുറപ്പാട്.
ദൈവീക പദ്ധതികൾ ചരിത്രത്തിൽ യാഥാർത്ഥ്യമാക്കുവാൻ ഫറവോയുടെ ക്രൂരതയിൽ നിന്നും ഒരു ഹെബ്രായ ബാലൻ വളരെ രസകരമായി രക്ഷപ്പെടുന്ന കഥയാണ് ഇന്ന് നാം കേൾക്കുവാൻ പോകുന്നത്. ലേവി ഗോത്രത്തിൽപ്പെട്ട ജൊക്കേബേദ് എന്നൊരാൾ തന്റെ തന്റെ കുലത്തിൽ നിന്നും ആമ്രാം എന്നൊരു സ്ത്രീയെ അക്കാലത്ത് വിവാഹം ചെയ്തിരുന്നു. അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു. കുഞ്ഞു വളരെ കോമളനായിരുന്നതിനാൽ അവൾ ഫറവോയുടെ കൽപ്പന ധിക്കരിച്ച് അവനെ 3 മാസക്കാലം രഹസ്യമായി വളർത്തി. തുടർന്നും അവനെ വളർത്തുക ദുഷ്കരമായപ്പോൾ കുഞ്ഞിനെ നൈൽ നദിയിൽ സുരക്ഷിതമായി ഒഴുക്കിവിടുവാൻ ആ അമ്മ തീരുമാനിച്ചു. തൊട്ടിയിൽ ഒഴുകിവരുന്ന കുഞ്ഞിനെ കണ്ട് ആരെങ്കിലും എടുത്തു വളർത്തുമല്ലോ, അങ്ങനെ ജീവൻ പരിരക്ഷിക്കപ്പെടുമല്ലോ എന്നായിരുന്നു ആ അമ്മയുടെ പ്രതീക്ഷ. ഞാങ്കണ കൊണ്ട് ഒരു തൊട്ടി നെയ്തുണ്ടാക്കി, വെള്ളം കയറാതിരിക്കാൻ അതിൽ കളിമണ്ണ് പൂശി. മനോവേദനയോടെങ്കിലും അവൾ കൈക്കുഞ്ഞിനെ തൊട്ടിയിൽ കിടത്തി. എന്നിട്ട് നദീതീരത്തുള്ള കണ്ടൽ ചെടികളുടെ ഇടയിൽ കൊണ്ടുചെന്ന് വച്ചിട്ട് നീരൊഴുക്കിലേക്ക് തള്ളിവിട്ടു. എന്ത് സംഭവിക്കുമെന്നൊറ്റുനോക്കിക്കൊണ്ട് കുഞ്ഞിന്റെ സഹോദരി മിറിയം കുറേ അകലം വരെ തൊട്ടിയിൽ ഒഴുകി നീങ്ങിയ തന്റെ സഹോദരനെ നദിക്കരയിലൂടെ അടുത്ത് പിന്തുടരുന്നുണ്ടായിരുന്നു. കരയുന്ന കുഞ്ഞുമായി തൊട്ടി കുറേ ദൂരം ഒഴുകി നീങ്ങി. അപ്പോൾ മറുകരയിൽ ഫറവോയുടെ പുത്രി ആ സമയത്ത് കുളിക്കാൻ തോഴിമാർക്കൊപ്പം നദിയിലേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. പുഴയോരത്ത് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട രാജകുമാരി ഞാങ്കണച്ചെടികളെ തൊട്ടുരുമ്മി ഒഴുകി വരുന്ന ഒരു തൊട്ടി കണ്ടു. ദാസി അയച്ച അവളത് എടുപ്പിച്ചു. അവർ അത് തുറന്നു നോക്കിയപ്പോൾ ദാ മിടുക്കനായ ഒരാൺകുഞ്ഞ്. അവൻ കരയുകയായിരുന്നു. രാജകുമാരിക്ക് അനുകമ്പ തോന്നി. കുഞ്ഞിന്റെ ദേഹത്തു ചുറ്റിയിരുന്ന പിള്ളക്കച്ചയിൽ നിന്നും അവൻ ഒരു ഹെബ്രായ ശിശുവാണെന്ന് അവൾക്ക് മനസ്സിലായി. തന്റെ കുഞ്ഞു സഹോദരനെ നദിക്കരയിലൂടെ അടുത്ത് അനുധാവനം ചെയ്തിരുന്ന സഹോദരി മിറിയം ഓടിച്ചെന്ന് രാജകുമാരിയോട് സവിനയം ചോദിച്ചു. സ്വാമിൻ, അങ്ങയ്ക്കു വേണ്ടി ഈ കുഞ്ഞിനെ മുലയൂട്ടി വളർത്തുന്നതിന് ഒരു ഹെബ്രായ സ്ത്രീയെ ഞാൻ വിളിച്ചുകൊണ്ട് വരട്ടെയോ? ഫറവോയുടെ പുത്രി അതിന് സമ്മതിച്ചു. അപ്പോൾ മിറിയം ഓടി തന്റെ അമ്മയുടെ പക്കൽ ചെന്ന് നടന്നതെല്ലാം അറിയിച്ചു. എന്നിട്ട് അമ്മയെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു. അങ്ങനെ ആ കുഞ്ഞിന്റെ അമ്മയെ തന്നെയാണ് നദിയിൽ നിന്നും കണ്ടുകിട്ടിയ ശിശുവിനെ വളർത്തുവാൻ ഫറവോയുടെ പുത്രി ഏൽപ്പിച്ചത്. ആമ്രാം തന്റെ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുപോയി പരിലാളിച്ചു വളർത്തി. അവന് പൂർവീകരുടെ വിശ്വാസ പാഠങ്ങളും ആ അമ്മ പറഞ്ഞുകൊടുത്തു. കുട്ടി വളർന്നു വലുതായി സ്വന്തം കാര്യങ്ങൾ ചെയ്യാറായപ്പോൾ അവനെ തിരികെ ഫറവോയുടെ കൊട്ടാരത്തിൽ കൊണ്ടുചെന്നാക്കി. രാജകുമാരി അവനെ പുത്രനായി സ്വീകരിച്ചു. സുമുഖനായ ബാലനെ കണ്ട സന്തോഷത്തിൽ രാജകുമാരി പറഞ്ഞു, ഞാൻ ഇവനെ ജലത്തിൽ നിന്നെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവനെ ഹെബ്രായ ഭാഷയിൽ മോസസ്, മോശ എന്നു പേരിട്ടു.
ഒഴുകിയെത്തും കൃപാതിരേകം രക്ഷതൻ നവധാരയായി നൈൽ നദി തൻ നീർധാരയിൽ ജനിച്ചവൻ ഇസ്രയേലിൻ രക്ഷകൻ. മോസസ്, മോസസ്, മോസസ്.
മോസ എന്ന വാക്കിന് ഹീബ്രുവിൽ ജലത്തിൽ നിന്നും എടുക്കപ്പെട്ടവൻ, ജലത്തിൽ ജനിച്ചവൻ എന്നാണ് അർത്ഥം. അതെ, അങ്ങനെ ദൈവീക പദ്ധതിയിൽ ഒരു ഹീബ്രു ബാലൻ ജയിക്കാനായി ജനിച്ചവനായി. സുന്ദരനും സുമുഖനുമായ മോശ ഫറവോയുടെ കുടുംബത്തിന്റെ കണ്ണിലുണ്ണിയായി വളർന്നുവന്നു. വിദ്യാഭ്യാസവും കായികാഭ്യാസവും പിന്നെ നല്ല ഭക്ഷണവും വസ്ത്രങ്ങളുമെല്ലാം യുവാവായ മോശയ്ക്ക് ലഭിച്ചു. എന്നാൽ അവന്റെ അമ്മ ആമ്രാം ചെറുപ്രായത്തിലെ പകർന്നുകൊടുത്ത പൂർവീകരുടെ വിശ്വാസം മോശയെ കൊട്ടാരക്കെട്ടിലെ മറ്റു വ്യക്തികളിൽ നിന്നും വ്യത്യസ്തനാക്കി. ഇതിനിടെ സമൃദ്ധിയുടെ ആ സാമൂഹ്യ അന്തരീക്ഷത്തിൽ തന്റെ ജനങ്ങളോട് എത്രത്തോളം ക്രൂരമായിട്ടാണ്, മോശമായിട്ടാണ് ഈജിപ്തുകാർ പെരുമാറിയതെന്ന് മോശ ശ്രദ്ധിക്കുവാനും തുടങ്ങി. യുവാവായ മോശ ഒരിക്കൽ തന്റെ ജനമായ ഇസ്രായേലിനെ സന്ദർശിക്കുവാൻ പോയി. ജോലി ചെയ്ത് ക്ഷീണിതനായ ഒരു ഹെബ്രായനോട് ഇസ്രായേൽക്കാരൻ കാര്യസ്ഥൻ വളരെ ക്രൂരമായി പെരുമാറുന്നത് മോശ നേരിൽ കാണുവാൻ ഇടയായി. മർദ്ദനം മൃഗീയമായപ്പോൾ നോക്കി നിൽക്കാൻ അവനായില്ല. പെട്ടെന്ന് യുവാവായ മോശ പ്രതികരിച്ചു. വൃദ്ധനായ ആ ഹെബ്രായ തൊഴിലാളിയെ ക്രൂരമായി മർദ്ദിച്ച ഈജിപ്ഷ്യൻ കാര്യസ്ഥനെ മോശ നിഷ്പ്രയാസം വകവരുത്തി. തന്റെ ജനത്തിന്റെ കൈപ്പേറിയ ജീവിത സാഹചര്യങ്ങളിൽ വിരിഞ്ഞ വികാരവും നീതിബോധവും മോശയെ ആ നിമിഷം മുതൽ ഒരു വിപ്ലവകാരിയാക്കി മാറ്റി. ഫറവോയോടും കൊട്ടാരത്തോടുമുള്ള കൂറ് അന്നു മുതൽ ഇല്ലാതായി. പകരം തന്റെ ജനത്തോടുള്ള സ്നേഹവും സമർപ്പണവും മോശ ആത്മനാ പ്രഖ്യാപിച്ചു. പാപത്തിന്റെ നൈമഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുവാനാണ് മോശ ആഗ്രഹിച്ചത്. തന്റെ പ്രവൃത്തിയിൽ മോശ ഖേദിച്ചുവെങ്കിലും ഇസ്രായേലിയരോട് ഫറവോ കാണിച്ച വിവേചനവും ക്രൂരതയും മോശയ്ക്ക് അക്ഷന്തവ്യമായി തോന്നി. താൻ നടത്തിയ കൊലപാതകം ആരും അറിഞ്ഞില്ലെന്ന് വിചാരിച്ച് മോശ കൊല്ലപ്പെട്ട ഈജിപ്ഷ്യന്റെ ശരീരം രഹസ്യമായി മൂടിക്കളഞ്ഞു.
കണ്ടു തൻ ജനപീഡനം നൊന്തു മനമൊന്നതിൽ ഫറവോ തന്നെ ഭൃത്യനെ മോശ ചെയ്തു കൊലയതു നീതിയിൽ.
പുറപ്പാട് ഗ്രന്ഥത്തിൽ രണ്ടാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഒരിക്കൽ മോശ വീണ്ടും തന്റെ ജനങ്ങളുടെ മധ്യയായിരിക്കുമ്പോൾ രണ്ട് ഹെബ്രായർ തമ്മിൽ ശണ്ഠകൂടുന്നത് കണ്ടു. തെറ്റു ചെയ്തവനോട് മോശ ചോദിച്ചു, നീ എന്തിനാണ് സ്നേഹിതനെ തല്ലിയത്? അപ്പോൾ അവൻ പരിഹസിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഓ, അതിന് നിന്നെ ഞങ്ങളുടെ മേലധികാരിയും ന്യായാധിപനുമായി നിയോഗിച്ചത് ആരാണ്? ഈജിപ്റ്റുകാരനെ കൊന്നതുപോലെ ഞങ്ങളെയും കൊല്ലാമെന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? ഇതു കേട്ടപ്പോൾ മോശയ്ക്ക് ഭയമായി. ഈജിപ്ഷ്യൻ കാര്യസ്ഥനെ താൻ വകവരുത്തിയ സംഭവം പരസ്യമായെന്ന് മോശയ്ക്കപ്പോൾ മനസ്സിലായി. കൊലപാതക വാർത്ത കൊട്ടാരത്തിലുമെത്തി. കുപിതനായ ഫറവോ മോശയെ വധിക്കുവാൻ തീരുമാനിച്ചു. ഫറവോയുടെ പിടിയിൽപ്പെടാതെ മോശ ഒളിച്ചോടി. സീനായ് മരുപ്രദേശവും കടന്ന് മോശ മേദിയാനിലെ മരിപ്പച്ചയിൽ എത്തി. ക്ഷീണിതനായ മോശ അവിടെ ഒരു കിണറ്റിൻകരയിലെ വൃക്ഷച്ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. പെട്ടെന്ന് ആരുടെയോ കരച്ചിൽ കേട്ട് മോശ ഉറക്കത്തിൽ നിന്നും ചാടിയെഴുന്നേറ്റു. വെള്ളം കോരാൻ വന്ന പെൺകുട്ടികളെ മരുപ്രദേശത്തെ ഇടയന്മാർ ശല്യപ്പെടുത്തുന്നതാണ് മോശ കണ്ടത്. അതിവേഗം അയാൾ അവരുടെ സഹായത്തിനെത്തി. മോശയെ കണ്ട മാത്രയിൽ അക്രമികൾ ഓടി രക്ഷപ്പെട്ടു. പിന്നെ ആ പെൺകുട്ടികൾക്കും അവരുടെ ആടുമാടുകൾക്കും മോശ വെള്ളം കോരിക്കൊടുത്തു. ആരോഗ്യദൃഢഗാത്രനും ഉയരമുള്ളവനും സുമുഖനുമായ മോശയെ കണ്ട് പെൺകുട്ടികൾ അമ്പരന്നുപോയി. അവരിൽ മുതിർന്നവൾ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ പൂർവപിതാവായ അബ്രാഹത്തിന്റെ ഗോത്രത്തിൽപ്പെട്ട ജത്രോയുടെ മക്കളാണ്. 7 പേരാണ് ഞങ്ങൾ. ഞങ്ങളുടെ പിതാവ് അങ്ങ് കൂടാരത്തിലുണ്ട്. സ്നേഹമുള്ളവരെ കണ്ടപ്പോൾ മോശയ്ക്കും സന്തോഷമായി. തക്ക സമയത്ത് ഈ മനുഷ്യൻ ചെയ്ത സഹായത്തിന് ചെറുപുഞ്ചിരിയോടെ നന്ദി പറഞ്ഞ പെൺകുട്ടികൾ പരിഭ്രമത്തോടെ തങ്ങളുടെ പിതാവിന്റെ പക്കലേക്ക് ഓടി. സീനായ് മരുപ്രദേശത്തെ മേദിയാൻ മരുപ്പച്ചയിൽ തന്റെ ജീവിത സ്വപ്നങ്ങൾ പൂവണിയുന്നതുപോലെ മോശയ്ക്ക് തോന്നി. എന്നാൽ ചെറുതും വലുതുമായ വിചിത്ര സംഭവങ്ങളിലൂടെ ദൈവം അയാളെ വീണ്ടും നയിക്കുന്നു, വിളിക്കുന്നു. നമ്മുടെയും ജീവിതത്തിൽ ഈ കരുതൽ ആവശ്യമാണ്. ജീവിതവ്യഥകളിലും ജയങ്ങളിലും അപജയങ്ങളിലും ദൈവം നമ്മെ വിളിക്കും, നമ്മെ നയിക്കും. അവിടുത്തേക്ക് നമുക്കായി ഒരു പദ്ധതിയുണ്ട്. ദൈവം തന്റെ ഉടമ്പടി മറക്കുന്നില്ല. തന്റെ ജനത്തെ രക്ഷിക്കുവാൻ ദൈവം മോശയെ മേദിയാനിൽ നിന്നും വിളിക്കുന്ന ഭാഗം അടുത്ത പ്രക്ഷേപണത്തിൽ തുടരും.
വളർന്നു ജനനായകൻ, അണഞ്ഞു രാജസന്നിധേ, തന്റെ ജനത്തെ നയിക്കാൻ, ഇസ്രായേലെ നയിക്കാൻ. മോസേസ്, മോസേസ്, മോസേസ്.
പുറപ്പാട് ഗ്രന്ഥത്തിന്റെ പഠനഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഗാനങ്ങൾ അനു മരിയ റോസ്, ഗാഗുൽ ജോസഫ്, രമേശ് മുരളി എന്നിവർ ആലപിച്ചതാണ്. രചന ഫാദർ വില്യം നെല്ലിക്കൽ. സംഗീതം സെബി നായരമ്പലം. വചനവീഥി എന്ന ബൈബിൾ തുടർ പരിപാടിയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. പുറപ്പാട് ഗ്രന്ഥത്തിന്റെ തുടർന്നുള്ള പഠനം അടുത്തയാഴ്ചയിൽ ഇതേ ദിവസം ഇതേ സമയത്ത്.